അറിഞ്ഞില്ല, പറഞ്ഞില്ല, ഈ രണ്ട് വാക്കുകളാണ് എന്തെങ്കിലുമൊക്കെ ചില വീഴ്ചകൾ നമ്മളുടെ ഭാഗത്തുനിന്ന് വന്നു കഴിയുമ്പോൾ, നമ്മൾക്ക് നേരെ ചോദ്യങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പറയാറ്. പക്ഷേ ലീഗലായ കാര്യങ്ങളിൽ ഈ രണ്ട് വാക്കുകൊണ്ടൊന്നും ഒരു രക്ഷയുമില്ല. ഇന്ന് റെഡ് എഫ് എം മോർണിംഗ് നമ്പറിലൂടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം, പലപ്പോഴും വാഹനങ്ങൾ എക്സ്ചേഞ്ച് മേളകളിലോ അല്ലെങ്കിൽ നമ്മൾ വിൽക്കുകയോ വാങ്ങുകയോ ഒക്കെ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും പല ഡോക്യുമെൻസും ട്രാൻസ്ഫർ ചെയ്യാത്തത് കൊണ്ട്, അതറിയാത്തത് കൊണ്ടോ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ പല ആളുകൾക്കും നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ലീഗലായിട്ടുള്ള കോൺസിക്വൻസുകളെ കുറിച്ചും ഒക്കെയാണ്. ഇന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നത് ആദർശ് കുമാർ ജി നായരാണ്. നമുക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കാം, പ്രത്യേകിച്ചും ഈ എക്സ്ചേഞ്ച് മേളകളെ കുറിച്ച്. സർ, ഈ എക്സ്ചേഞ്ച് മേളകളിൽ പലപ്പോഴും വണ്ടികൾ കൊണ്ടുപോയി വെച്ചിട്ട് ആളുകൾ ഒരുപാട് പ്രശ്നങ്ങൾ പെടുന്നു എന്ന് കേൾക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാ സോർട്ട് ചെയ്യാൻ പറ്റുക?
ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഇപ്പോ വിൽക്കപ്പെടുന്നത് മേളകളിലൂടെയും അതുപോലെ സെക്കൻഡ് ഹാൻഡ് സെയിലുകളിലൂടെയും മറ്റേ ഷോറൂമുകളിലൂടെയും ഒക്കെയാണ്. അവിടെ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, അവിടെ ഈ വാഹനം യഥാർത്ഥത്തിൽ മേടിക്കുന്നയാളെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ ഒരിക്കലും വാഹനം വിൽക്കാനുള്ള വിൽക്കുന്നതിനുള്ള ഫോമുകൾ, അതായത് 29-30 എന്ന് പറയുന്ന ഒരു ഫോമും ഒറിജിനൽ RC ബുക്കും നേരിട്ട് ഇവർക്ക് കൊടുക്കാതെ വാഹനത്തിന്റെ യഥാർത്ഥത്തിൽ മേടിക്കുന്നയാൾ വരുമ്പോൾ മാത്രം ഈ ഒപ്പിട്ട് കൊടുക്കാനുള്ള ഒരു ആർജവം നമ്മൾ കാണിക്കുന്നതാണ് നല്ലത്. വാഹനം അവര് എക്സിബിറ്റ് ചെയ്തോട്ടെ, അവര് വിൽക്കാനുള്ള സഹായങ്ങൾ ചെയ്തോട്ടെ, മേടിക്കുന്നയാൾ വരുമ്പോൾ അവര് നമ്മളെ അറിയിക്കുക, നമ്മൾ RC ബുക്കും ഇതും ആ ആളെ കൊണ്ട് കൃത്യമായിട്ട് ഒപ്പിട്ട് മേടിച്ച് അങ്ങനെ തന്നെ കൊടുക്കാനുള്ള ഒരു രീതി നമ്മൾ എടുക്കുന്നത് നല്ലതായിരിക്കും, അതായിരിക്കും സുരക്ഷിതം.
ഇപ്പോഴത്തെ കാലത്ത് പക്ഷേ ഇങ്ങനത്തെ ഏതൊരു വലിയ ഓതറൈസ് ഡീലർ ആണെങ്കിലും ഇതിനൊക്കെയുള്ള ഒരു സൗമനസ്യം കാണിക്കുന്നുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ?
ഇല്ല, പലപ്പോഴും ഇത് എത്രയും വേഗം വിറ്റോ, എല്ലാ കച്ചവടക്കാരുടെയും മനസ്സുതി അങ്ങനെ ആയിരിക്കുമല്ലോ, എത്രയും വേഗം തന്റെ കച്ചവടം നടക്കുക എന്ന് പറയുന്നൊരു മനസ്സുതി ഉണ്ടാവുമല്ലോ.
അതെ അതെ,
ആ മനസ്ഥിതിയിൽ പലപ്പോഴും നമ്മൾ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യാറുണ്ട്. ഈ വിട്ടുവീഴ്ചകൾ പിന്നീട് വലിയ ഭവിഷ്യത്ത് ഉണ്ടാക്കുകയും ചെയ്യും.
ഓക്കെ, അപ്പൊ സത്യത്തിൽ ഇതിൽ കുറ്റക്കാർ എന്ന് പറയുമ്പോഴത്തേക്കും ആരുടെ പേരില, വിറ്റ ആളുടെ പേരിൽ തന്നെ ആയിരിക്കും വരിക? ഈ പറയുന്ന ഈ ഡീലേഴ്സിന്റെ പേരിൽ ഏതെങ്കിലും നിയമനടപടിയുണ്ടാകുമോ?
രണ്ടുപേർക്കും കുറ്റമുണ്ട്, അതായത് 14 ദിവസത്തിനുള്ളിൽ അറിയിക്കണം എന്ന നിയമം വിറ്റയാളെ തെറ്റിക്കുന്നു, 30 ദിവസത്തിനുള്ളിൽ തന്റെ പേരിലേക്ക് മാറണം എന്ന നിയമം മേടിച്ചയാളും തെറ്റിക്കുന്നു. അപ്പൊ രണ്ടുപേർക്കും കുറ്റമുണ്ട്.
അല്ല, പക്ഷേ ഈ ഇടനിലക്കാരന്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്.
ഇടനിലക്കാരൻ നമ്മൾ നിയമത്തിന്റെ പരിധി വരുന്ന ഒരാൾക്കാരല്ലോ. അത്
സത്യം പറഞ്ഞാൽ അവര് രക്ഷപ്പെടുകയും ചെയ്യാണ് അല്ലെ?
അതെ അതെ.
സോ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും എവിടെ കൊണ്ടുപോയി വെച്ചു, ആര് നിങ്ങളെ സഹായിച്ചു എന്നുള്ളതല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ഓർക്കുക. കുറ്റം മറ്റുള്ളവരുടെ തലയിലേക്ക് ചായച്ചു വെക്കാൻ പോകുന്ന സമയത്ത് ഓർക്കുക, അവനവന്റെ റെസ്പോൺസിബിലിറ്റി അവനവൻ തന്നെ ചെയ്യണം. വിൽക്കുമ്പോൾ അത് കൃത്യമായിട്ട് 14 ദിവസത്തിനുള്ളിൽ തന്നെ ഇൻഫോം ചെയ്യുക അതോറിറ്റീസിനെ. വാങ്ങിയാൽ സ്വന്തം പേരിലേക്ക് ഈ ഡോക്യുമെന്റ്സ് എല്ലാം 30 ദിവസത്തിനകം ട്രാൻസ്ഫർ ചെയ്യുകയും വേണമെന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വിറ്റ വണ്ടി സ്വന്തം പേരിൽ തന്നെയാണോ ഇപ്പൊ കിടക്കുന്നത്, അതല്ല വാങ്ങിയാളുടെ പേരിലേക്ക് മാറി എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കിക്കോളൂ കേട്ടോ. മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു സൈറ്റിൽ കയറിയിട്ട് ഒരു ഡയറിംഗ് ഡീലിനേക്കാളും ഡീസെന്റ് ആയ ഒരു ഡീലാണ് നല്ലതെന്നുള്ള കാര്യം ഓർക്കുക. ഇന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു സൗമ്യ. ഇനി പെൺപട്ടണം താരയ്ക്കൊപ്പം.